കള. അവൻ മറ്റൊരുപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. വയൽ ലോകം എന്ന് ക്രിസ്തു പറഞ്ഞു. എന്നാൽ ഇത് ലോകത്തിലുള്ള ക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഈ ഉപമ ദൈവരാജ്യത്തെയും മനുഷ്യരക്ഷയ്ക്കായുള്ള അവൻ്റെ പ്രവർത്തനത്തെയും വിശദീകരിക്കുന്നു. സഭയിൽ കൂടെ ഈ പ്രവർത്തനം സാധ്യമാകുന്നു. പരിശുദ്ധാത്മാവ് ലോകമെങ്ങും കടന്നുപോയിരിക്കുന്നു എന്നത് ശരിയാണ്. എല്ലായിടത്തും അത് മനുഷ്യഹൃദയങ്ങളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സഭയിൽ കൂടെയാണ് നാം ദൈവരാജ്യത്തിലേക്ക് വളർന്ന് പാകമാകേണ്ടത്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. സത്യമാകുന്ന ദൈവജനത്താൽ ജനിച്ചിരിക്കുന്നവരെ നല്ല വിത്ത് പ്രതിനിധാനം ചെയ്യുന്നു. തെറ്റിൻ്റെ ഫലം അഥവാ തെറ്റായ തത്വങ്ങളുടെ മൂർത്തിഭാവമായ ഒരു വിഭാഗത്തെ കള പ്രതിനിധീകരിക്കുന്നു. അത് വിതച്ച ശത്രു പിശാച്. ദൈവമോ തൻ്റെ ദൂതന്മാരോ ഒരിക്കലും കള മുളപ്പിക്കത്തക്കവണ്ണം അതിൻ്റെ ഒരു വിത്ത് പോലും വിതച്ചിട്ടില്ല. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ സാത്താനാണ് എല്ലായ്പ്പോഴും കള വിതയ്ക്കുന്നത്. വളർന്നു വരുമ്പോൾ കോതമ്പിനോട് സമാനമായിരിക്കുന്ന സസ്യത്തിൻ്റെ വിത്ത് പുതുതായി വിതച്ചിരിക്കുന്ന വയലിൽ വിതച്ചുകൊണ്ട് കിഴക്കൻ രാജ്യങ്ങളിൽ മനുഷ്യർ പ്രതികാരം ചെയ്യാറുണ്ടായിരുന്നു. കോതമ്പിനോടൊത്ത് വളർന്ന് ആ കള കൃഷിയെ നശിപ്പിക്കുകയും ഉടമസ്ഥന് പ്രശ്നങ്ങളും നഷ്ടവും വരുത്തിവെക്കുകയും ചെയ്യുക പതിവായിരുന്നു. അപ്രകാരം സാത്താനും ക്രിസ്തുവിനോടുള്ള ശത്രുത നിമിത്തം രാജ്യത്തിൻ്റെ നല്ല വിത്തിനോടൊപ്പം അവൻ തൻ്റെ തിന്മയുടെ വിത്തും വിതയ്ക്കുന്നു. അവൻ്റെ വിതയുടെ ഫലത്തെ ദൈവപുത്രൻ്റെതാണെന്നവൻ പഴിചാരുന്നു. ക്രിസ്തുവിൻ്റെ നാമം മാത്രം വഹിക്കുകയും അവൻ്റെ സ്വഭാവം ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരെ സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ദൈവനാമം ദുഷിക്കപ്പെടുവാനും രക്ഷാപ്രവർത്തനത്തെ തെറ്റായി പ്രതിനിധീകരിക്കുവാനും ആത്മാക്കളെ നശിപ്പിക്കുവാനും ദുഷ്ടനായവൻ ശ്രമിക്കുന്നു. വിശ്വസ്തരും വ്യാജന്മാരുമായ വിശ്വാസികളെ സഭയിൽ ഒരുമിച്ച് കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ദാസന്മാർ ദുഃഖിക്കുന്നു. സഭയെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. വീട്ടുടയവൻ്റെ ദാസന്മാരെ പോലെ കള പിഴുതെടുക്കുവാൻ അവർ ഒരുക്കമാണ്. എന്നാൽ ക്രിസ്തു അവരോടിങ്ങനെ പറയുന്നു, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. തുറന്ന പാപത്തിൽ തുടരുന്നവൻ സഭയിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് ക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്വഭാവത്തെയും ഉദ്ദേശത്തെയും വിധിക്കുവാനുള്ള വേല അവൻ നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ പ്രകൃതി അവൻ നന്നായി അറിയുന്നതുകൊണ്ട് ഈ വേല നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിട്ടില്ല. വ്യാജ ക്രിസ്ത്യാനികളെന്ന് നാം ചിന്തിക്കുന്നവരെ സഭയിൽ നിന്ന് പിഴുതെറിയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നാം തെറ്റു ചെയ്യുമെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ക്രിസ്തു തങ്കലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രത്യാശയറ്റവരായി ചിലപ്പോൾ നാം കരുതും. നമ്മുടെ അപൂർണമായ വിധിയാൽ നാം അവരെ വിധിക്കുമ്പോൾ അവരുടെ അന്ത്യമായ പ്രത്യാശ പോലും കെട്ടടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലരും അവസാനം കുറവുള്ളവരായി കാണപ്പെടും. ഒരിക്കലും അവിടെ കടക്കുകയില്ലെന്ന് അയൽക്കാർ കരുതിയിരുന്ന പലരും സ്വർഗത്തിൽ കാണപ്പെടും. മനുഷ്യൻ കണ്ണിന് കാണുന്നതിനനുസരിച്ച് വിധിക്കുന്നു, എന്നാൽ ദൈവം ഹൃദയത്തെ വിധിക്കുന്നു. കളയും കോതമ്പും കൊയ്ത്തോളം ഒരുമിച്ച് വളരേണ്ടതാണ്. കൃപാകാലത്തിൻ്റെ അവസാനമാണ് കൊയ്ത്ത്. അത്ഭുതകരമായ സഹനശക്തിയുടെയും മൃദുല സ്നേഹത്തിൻ്റെയും പാഠമായ മറ്റൊന്നുകൂടെ രക്ഷകൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു. കളയുടെ വേരുകൾ നല്ല ഞാറിൻ്റെ വേരുമായി കൂടി പിണഞ്ഞിരിക്കുന്നത് പോലെ സഭയിലെ കള്ള സഹോദരന്മാർ യഥാർത്ഥ ശിഷ്യന്മാരുമായി അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം വിശ്വാസികളെന്ന് നടിക്കുന്നവരുടെ ശരിയായ സ്വഭാവം പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല. അവരെ സഭയിൽ നിന്ന് അകറ്റിയാൽ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പലരുടെയും വീഴ്ചയ്ക്ക് അത് ചിലപ്പോൾ കാരണമായേക്കാം. മനുഷ്യരോടും ദൂതന്മാരോടുമുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ഉപമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സാത്താൻ ഒരു വഞ്ചകനാണ്. അവൻ സ്വർഗത്തിൽ പാപം ചെയ്തപ്പോൾ വിശ്വസ്തരായ ദൂതന്മാർ പോലും അവൻ്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇത് നിമിത്തം ദൈവം സാത്താനെ ഉടൻ തന്നെ നശിപ്പിക്കാതിരുന്നു. ദൈവം അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ വിശുദ്ധ ദൂതന്മാർ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഗ്രഹിച്ചറിയുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ നന്മയിലുള്ള സംശയം പാപത്തിൻ്റെയും കഷ്ടതയുടെയും കൈപ്പേറിയ ഫലം പുറപ്പെടുവിക്കുന്ന തിന്മയുടെ വിത്തായി ഭവിക്കുമായിരുന്നു. അതുകൊണ്ട് തൻ്റെ സ്വഭാവം പൂർണ്ണമായി വികസിപ്പിച്ചെടുക്കുവാൻ ദുഷ്ടതയുടെ ആരംഭകനെ അനുവദിച്ചു. യുഗങ്ങളോളം ദുഷ്ടതയുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് അതിൻ്റെ കഠോര വേദന ദൈവം സഹിച്ചു. ദുഷ്ടനായവൻ്റെ ദുഷ്പ്രചരണത്തിൽ വഞ്ചിക്കപ്പെടുന്നതിന് ആരെയും വിട്ടുകൊടുക്കാതെ കാൽവറി എന്ന നിത്യമായ ദാനം ദൈവം നൽകി. കാരണം നല്ല തൈകൂടെ പിഴുതു പോരാത്ത വിധം കളയെ മാത്രം പറിച്ചെടുക്കുവാൻ അസാധ്യമാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവം സാത്താനോട് കാണിച്ചതുപോലെ നാം നമ്മുടെ സമസൃഷ്ടങ്ങളോട് സഹനശക്തി കാണിക്കേണ്ടതല്ലയോ? സഭയിൽ അയോഗ്യരായ അംഗങ്ങൾ ഉണ്ടെന്നുള്ളതുകൊണ്ട് ലോകം ക്രിസ്ത്യാനിത്വത്തിലെ സത്യത്തെ സംശയിക്കുകയോ ഇപ്രകാരമുള്ള കള്ളസഹോദരന്മാരെക്കുറിച്ച് ക്രിസ്ത്യാനികൾ ഹൃദയവേദന അനുഭവിക്കുകയോ ചെയ്യേണ്ടതില്ല. ആദ്യ സഭയിൽ എങ്ങനെയായിരുന്നു, അനന്യാസും സഫീറയും ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർന്നു. സൈമൺ മാഗസ് ജ്ഞാനം സ്വീകരിച്ചു. പൗലോസിനെ ഉപേക്ഷിച്ചുപോയ ദേമാസ് വിശ്വാസിയായി എണ്ണപ്പെട്ടിരുന്നു. ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു. ഒരാത്മാവ് പോലും നഷ്ടപ്പെടുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇഷ്ടപ്പെടുന്നില്ല. തകിടം മറിഞ്ഞുപോയ മനുഷ്യപ്രകൃതിയോടുള്ള അവൻ്റെ ദീർഘക്ഷമ വെളിപ്പെടുത്തുവാനാണ് യൂദായുമായുള്ള ക്രിസ്തുവിൻ്റെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ സഹിച്ചതുപോലെ ഇതും നാമും സഹിക്കുവാൻ ആവശ്യപ്പെടുന്നു. കാലാന്ത്യം വരെ കള്ളസഹോദരന്മാർ സഭയിൽ കാണപ്പെടുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മനുഷ്യൻ കളവെടുത്തു മാറ്റുവാൻ ശ്രമിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരെന്ന് ചിന്തിക്കുന്നവരെ ശിക്ഷിക്കുവാൻ സഭ ആഭ്യന്തര ശക്തിയോട് കൂട്ടുചേരുന്നു. സഭ സ്ഥാപിച്ചിരിക്കുന്ന തത്വങ്ങളോട് വിഘടിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ അംഗീകാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർ തടവിലാക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവല്ല, സാത്താൻ്റെ ആത്മാവാണ്. ലോകത്തെ തൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുവാനുള്ള സാത്താൻ്റെ രീതിയാണിത്. വിപരീതോപദേശക്കാരെന്ന് കണക്കാക്കപ്പെടുന്നവരോട് ഇങ്ങനെ ചെയ്യുക നിമിത്തം സഭ ദൈവത്തെ തെറ്റായി പ്രതിനിധീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉപമയിലെ ഉപദേശം മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റം ചുമത്തുകയും ചെയ്യുന്നതിനുള്ളതല്ല, പ്രത്യുത സ്വയം വിനീതനാകുകയും സ്വയത്തെ വെടിയുകയും ചെയ്യുക എന്നുള്ളതാണ്. വയലിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകളെല്ലാം തന്നെ നല്ല വിത്തുകളായിരിക്കുകയില്ല. മനുഷ്യർ സഭയിൽ അംഗങ്ങളായിരിക്കുന്നു എന്ന വസ്തുത ആരെയും ക്രിസ്ത്യാനികളായി മാറ്റുന്നില്ല. കള ചെറിയ തൈ ആയിരിക്കുമ്പോൾ കോതമ്പ് പോലെ തന്നെ കാണപ്പെട്ടേക്കാം. എന്നാൽ കൊയ്ത്തിന് നിലം പാകമായി കഴിയുമ്പോൾ ഭാരമുള്ള ധാന്യമണികളാൽ സമൃദ്ധമായ കതിർ തലകുനിച്ച് നിൽക്കുന്നതിനോട് അശേഷം സാമ്യമില്ലാതെ ഉപയോഗശൂന്യമായ കള കാണപ്പെടും. ഭക്തിയുടെ വേഷം നടിക്കുന്ന പാപികൾ കുറേ നാളത്തേക്ക് ക്രിസ്തുവിൻ്റെ അനുയായികളുമായി കൂടിക്കലർന്നു നിൽക്കുകയും അപ്രകാരം ക്രിസ്ത്യാനിത്വത്തിൻ്റെ മറയിൽ അനേകർ വഞ്ചിതരായി തീരുകയും ചെയ്യും. എന്നാൽ ലോകത്തിന്മേൽ കൊയ്ത്ത് ആരംഭിക്കുമ്പോൾ നന്മയും തിന്മയും തമ്മിൽ യാതൊരു സാമ്യതയും കാണപ്പെടുകയില്ല. അപ്പോൾ ക്രിസ്തുവിനോട് ചേരാതെ സഭയോട് മാത്രം ചേർന്നവർ പ്രത്യക്ഷമായി വെളിപ്പെടും. സൂര്യപ്രകാശത്തിൻ്റെയും മഴയുടെയും എല്ലാവിധ നന്മകളും അനുഭവിച്ചുകൊണ്ടും കള കോതമ്പിൻ്റെ ഇടയിൽ വളരുവാൻ അനുവദിക്കപ്പെടുന്നു. എന്നാൽ വിളവെടുപ്പ് സമയം നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാഖി 3:18. സ്വർഗീയ ഭവനത്തിൽ വസിക്കുവാൻ യോഗ്യതയുള്ളവർ ആരെല്ലാമെന്ന് ക്രിസ്തു തന്നെ തീരുമാനിക്കും. തൻ്റെ വചനത്തിൻ്റെയും അവരുടെ പ്രവൃത്തികളുടെയും വെളിച്ചത്തിൽ അവൻ ഓരോ മനുഷ്യനെയും ന്യായം വിധിക്കും. മതാചാരത്തിൻ്റെ നടനവും ഭാവവും അളവുകോലിൽ ഏതുമില്ലാത്തതുപോലെയായിരിക്കും. ഒരുവൻ്റെ സ്വഭാവം അവൻ്റെ വിധിയെ നിർണയിക്കും. കളകളെല്ലാം കോതമ്പായി മാറുന്ന ഒരു കാലത്തെ സംബന്ധിച്ച് രക്ഷകൻ സംസാരിക്കുന്നില്ല. കൊയ്ത്താകുന്ന ലോകാന്ത്യം വരെ കോതമ്പും കളയും ഒരുമിച്ച് വളരുന്നു. കളയെല്ലാം ഒരുമിച്ച് ചേർത്ത് കെട്ടുകളാക്കി ചുട്ടുകളയുകയും കോതമ്പ് ദൈവത്തിൻ്റെ കലവറയിൽ സൂക്ഷിക്കുകയും ചെയ്യും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീയിലിട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും.